ഏറ്റവും പ്രാചീനമായ സംസ്കാരങ്ങളിൽ ഒന്ന് രൂപീകരിച്ചത് ചൈനക്കാരാണ്. നൂറുകണക്കിന് വർഷങ്ങൾ അവർ ഒരു അടഞ്ഞ സമൂഹമായി കഴിയുകയും അവരുടെ സംസ്കാരത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചൈന അവരുടെ വാതിലുകൾ പുറം ലോകത്തേക്ക് തുറന്നുവച്ചു. യൂറോപ്യന്മാർ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരാണ് ആ വാതിലുകളിലൂടെ അവിടേക്ക് കടന്നു വന്നത്. കച്ചവട ആവശ്യങ്ങൾക്കാണ് യൂറോപ്യന്മാർ വന്നതെങ്കിലും അവർ അവരുടെ സംസ്കാരവും ആ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ആരംഭിച്ചു. പാശ്ചാത്യ സംസ്കാരത്തോടൊപ്പം പാശ്ചാത്യ വീക്ഷണങ്ങളും അവിടെ എത്തി. അത്തരമൊരു വീക്ഷണമാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ഡാർവിനിസത്തിന്റെ ചൈനയിലേക്കുള്ള സഞ്ചാരം. ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് 36 വർഷങ്ങൾക്ക് ശേഷം 1895 ചൈനീസ് ഭാഷയിലേക്ക് അത് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ രാജ്യത്തെ ബുദ്ധിജീവികൾക്കിടയിൽ വൻ പ്രചാരം നേടുകയും ചെയ്തു. ഡാർവിന്റെ വീക്ഷണങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റ് പരിണാമവാദ സൈദ്ധാന്തികരുടെ പുസ്തകങ്ങളും രാജ്യത്ത് പ്രചരിക്കുവാൻ തുടങ്ങി. ഇതിൽ ഉൾപ്പെടുന്നവർ ഇവരാണ്: തോമസ് ഹക്സലി, ഡാർവിന്റെ ശക്തനായ അനുയായിയായി പരിഗണിക്കപ്പെടുന്ന ഇദ്ദേഹം ഡാർവിന്റെ ബുൾഡോഗ് എന്ന് വിളിക്കപ്പെടുന്നു. പ്രസിദ്ധ വർഗചിന്തകനും വർഗോന്നത സിദ്ധാന്തത്തിന്റെ പൂൾഘാടകനും ഡാർവിന്റെ അമ്മാവന്റെ മകനുമായ ഫ്രാൻസിസ് ഗാൽട്ടൺ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം സാമൂഹ്യശാസ്ത്രത്തിൽ പ്രയോഗിച്ച സാമൂഹ്യ ഡാർവിനിസ്റ്റായ ഹെബേർട്ട് സ്പെൻസർ. ഈ ചിന്തകരുടെ പൊതു സവിശേഷത: ഇവർ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും നിരന്തരമായ സംഘർഷാവസ്ഥയിലാണെന്നും ഇതാണ് അവ പരിണമിക്കുന്നതിന്റെ കാരണമെന്നുമുള്ള ഇവരുടെ വിശ്വാസമാണ്. അവർ സൃഷ്ടിയെ നിരാകരിച്ചുകൊണ്ട് പറയുന്നത് മനുഷ്യനുണ്ടായത് ഒരു സാധ്യത മൂലമാണ് എന്നാണ്. യാതൊരുവിധ ദൈവിക ഉത്തരവാദിത്തങ്ങളുമില്ലാത്ത ഒരു തരം വർഗമായാണ് അവർ മനുഷ്യരെ അവതരിപ്പിക്കുന്നത്. ഡാർവിനിസ്റ്റ് ചിന്തകളും ഈ രീതിയിൽ സമൂഹത്തിൽ പടർന്നു പിടിച്ചപ്പോൾ മറ്റു രാജ്യങ്ങളിൽ എന്ന പോലെ ചൈനയിലും ഇത് സാമൂഹ്യ അരക്ഷിതാവസ്ഥയ്ക്കും അസ്വസ്ഥതകൾക്കും സംഘർഷങ്ങൾക്കും കാരണമായി. ചൈനയും ചാൾസ് ഡാർവിനും എന്ന ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥമെഴുതിയ ഹാർവാർഡ് സർവകലാശാലയിലെ ചരിത്രകാരൻ ജെയിംസ് റീഫ് പോസി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലെ 20-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ഡാർവിനിസത്തിന്റെ സ്വാധീനം അതിവിപുലമായിരുന്നു. പോസിയുടെ വീക്ഷണത്തിൽ ചൈനീസ് ബുദ്ധിജീവികളുടെ ഇടയിൽ ഡാർവിനിസം അപാരമായ സ്വാധീനം ചെലുത്തിയിരുന്നു. വിപ്ലവകരമായ ഒരു ലോകവീക്ഷണം അവലംബിക്കുന്നതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അത് താത്വികമായ പിന്തുണ നൽകുന്നതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുകയുമുണ്ടായി. ഡാർവിനിസത്തോട് ചേർന്ന് മാറ്റത്തിന്റെ ചാലകശക്തിയായി അതിന് നേതൃത്വം നൽകിയ വ്യക്തി മാവേ സേതുങ് ആയിരുന്നു. ആയിരത്തി 1920 വിദ്യാർത്ഥിയായിരിക്കെയാണ് മാവോയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രം രൂപം കൊള്ളുന്നത്. ഫാൻഗായിൽ വെച്ച് പരിചയപ്പെട്ട അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ചെൻ ഡ്യുക്സ്യു മാവോയെ മാർക്സിസവും ഡാർവിനിസവും പഠിപ്പിച്ചു. ഡാർവിനിസത്തോടുള്ള ആഭിമുഖ്യമായിരുന്നു ഡ്യുക്സ്യുവിന്റെ സ്വഭാവത്തിന്റെ സവിശേഷത. വർഷങ്ങൾക്ക് ശേഷം എഴുതിയ ഓർമ്മക്കുറിപ്പുകളിൽ മാവോ പറഞ്ഞു: ചെൻ ഡ്യുക്സ്യുവിനേക്കാൾ എന്നെ സ്വാധീനിച്ച മറ്റൊരാളില്ല. യുവാവായ മാവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതൃനിരയിൽ പ്രമുഖനായി മാറി. 1920 അന്ത്യപാദത്തിൽ അതിന്റെ നേതൃപദവിയിലെത്തി. ഡാർവിനിസത്തോട് അടുപ്പം പുലർത്തിയിരുന്ന ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ മാവോയുടെ നേതൃത്വത്തിൽ ചൈനീസ് ഗറില്ലകളുടെ ഒരു നീണ്ട യുദ്ധം അരങ്ങേറി. ഡാർവിനിസത്തോട് ഏറെ ആഭിമുഖ്യമുണ്ടായിരുന്ന ഇവർക്കിടയിലെ വ്യത്യാസം മാവോ ഒരു കമ്മ്യൂണിസ്റ്റും ചിയാങ് കൈഷക് ഒരു ഫാസിസ്റ്റും എന്നത് മാത്രമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മാവോയുടെയും ചിയാങ് കൈഷക്കിന്റെയും സേനകൾ തമ്മിൽ ജപ്പാൻ അധിനിവേശത്തിനെതിരെ പോരാടുന്നതിന് ഒരു താൽക്കാലിക കൂട്ടുകെട്ടുണ്ടായെങ്കിലും യുദ്ധം അവസാനിച്ചപ്പോൾ മുതൽ തന്നെ പരസ്പരം അവർ വീണ്ടും പോരടിച്ചു. ഈ രണ്ട് ഡാർവിനിസ്റ്റുകളും തമ്മിലുള്ള സംഘർഷത്തിൽ ആയിരക്കണക്കിന് പാവങ്ങൾ കൊല്ലപ്പെട്ടു. ബെയ്ജിങ്ങിന്റെ ചുമരുകളിൽ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകകൾ നേരത്തെ തന്നെ താറുമാറായി കിടന്നിരുന്ന ചൈനയുടെ കൂടുതൽ ഇരുണ്ട ദുഃഖത്തിന്റെ പ്രാതിനിധ്യം സൂചിപ്പിച്ചു. ഭയാനകവും ഉച്ചസ്ഥായിലുമുള്ള തന്റെ പ്രസംഗത്തിൽ മാവോ കമ്മ്യൂണിസത്തിന്റെ വാഗ്ദാനങ്ങൾ തട്ടിവിട്ടു. പക്ഷേ മാവോയുടെ വാഗ്ദാനങ്ങൾക്ക് ആവേശം കൊണ്ട് കൈയടിച്ചവർ വൈകാതെ കാട്ടാളത്വത്തിന്റെ ബലിയാടുകളായി. ഇരുട്ടിന്റെ കാൽപ്പാടുകൾ. കമ്മ്യൂണിസ്റ്റ് വാഴ്ചയുടെ ആദ്യ വർഷങ്ങളിൽ ചൈനയുടെ ഏറ്റവും പ്രധാന സഹായി സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. മോസ്കോയിലെ രക്തദാഹിയായിരുന്ന ഏകാധിപതി സ്റ്റാലിൻ മാവോയെ തന്റെ സഖ്യകക്ഷിയായും വ്യക്തിപരമായി ഉറ്റ സുഹൃത്തായും കരുതി. സ്റ്റാലിന്റെ കെട്ടുകാഴ്ച റാലികളിൽ മാവോ സ്റ്റാലിനൊപ്പം ചേർന്നു. മാവോയുടെ വിപ്ലവത്തിന് ശേഷം 1950 കൊറിയയിലാണ് ഈ രണ്ട് രക്തദാഹികളായ കമ്മ്യൂണിസ്റ്റുകാരുടെയും സഹകരണമുണ്ടായത്. ചൈനയുടെയും സോവിയറ്റ് റഷ്യയുടെയും പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന ഉത്തരകൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ച് കൈവശപ്പെടുത്തി. മൂന്ന് ദശലക്ഷം ജനങ്ങളുടെ ജീവൻ ബലിയായി നൽകി മൂന്ന് വർഷക്കാലം ഈ യുദ്ധം നീണ്ടുനിന്നെങ്കിലും സമാധാനം സ്ഥാപിക്കുവാൻ ഐക്യരാഷ്ട്രസഭയുടെ സേനയെ അങ്ങോട്ട് അയക്കേണ്ടി വന്നു. ചൈനയിലെ ചെമ്പട നേരിട്ട് ഉത്തരകൊറിയയുടെ ഒരു വശത്തിലൂടെ അങ്ങോട്ട് കടക്കുകയായിരുന്നെങ്കിൽ സോവിയറ്റ് റഷ്യ അവർക്ക് വേണ്ട വെടിക്കോപ്പുകളും മറ്റായുധങ്ങളും നൽകി. കൊറിയൻ യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് പോരാടിയ തുർക്കികളുടെ സേനയ്ക്ക് 700+ പേരുടെ ജീവൻ ബലി നൽകേണ്ടി വന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തരൂഷിത പോരാട്ടമായ കൊറിയൻ യുദ്ധത്തിനുശേഷം മാവോ ചൈനയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങി. ഇടയ്ക്കിടെ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഉച്ചഭാഷിണി ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് ചൈനക്കാരെ തന്റെ കേൾവിക്കാരാക്കി മാറ്റുകയും ചെയ്തു. വ്യവസായവൽക്കരണവും പുനരുൽപാദനവും വാഗ്ദാനം ചെയ്ത അദ്ദേഹം പ്രഭാഷണങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, മാർക്സിസം ലെനിനിസമാണ് നമ്മുടെ ഒരേയൊരു വഴികാട്ടി. തന്റെ സഖാവ് സ്റ്റാലിനെ പോലെ മാവോയും നിഷ്കരുണം പൊതു ഉടമ വ്യവസ്ഥ എന്ന പരിപാടി നടപ്പിലാക്കുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ നടപടി സ്വകാര്യ സ്വത്ത് കണ്ടുകെട്ടുകയായിരുന്നു. ഈ നയം വാഴ്ത്തുന്ന പ്രചാരണ ചിത്രങ്ങൾ ചൈനീസ് ജനതയ്ക്ക് ഈ നടപടി കൊണ്ടുവരുന്നതായി പറയപ്പെട്ട സൗഭാഗ്യങ്ങളെ വിഷയമാക്കി. സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടപ്പെട്ട കച്ചവടക്കാരുടെ സന്തോഷത്തിന്റെ തെറ്റായ ചിത്രങ്ങൾ അവതരിപ്പിച്ചു. ധാരാളം സ്ത്രീകളും ഇതുപോലെ കളവായ സന്തോഷത്തിന്റെ ചിത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ വാഴ്ച എന്തായാലും ആളുകൾക്ക് നൽകിയത് സന്തോഷമല്ല, ഭയമാണ്. നൂറായിരക്കണക്കിന് ആളുകൾ മാവോയുടെ ആദ്യ വർഷങ്ങളിൽ രൂപീകരിക്കപ്പെട്ട ജനകീയ കോടതികളിൽ നിസ്സാരമായ കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. എന്തായാലും യഥാർത്ഥ ദുരന്തം ആരംഭിച്ചത് മാവോയുടെ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പിലാണ്. മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പെന്ന മഹാദുരന്തം. മാവോ അധികാരത്തിലേക്ക് വരുമ്പോൾ ചൈനയിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും പട്ടിണിയിലും തീർത്തും ദുസ്സഹമായ സാഹചര്യങ്ങളോടെ നെൽവയലുകളിൽ ജോലി ചെയ്യുകയുമായിരുന്നു. അവർ ഉണ്ടാക്കുന്നത് അവർക്ക് തന്നെ കഷ്ടിച്ച് തികയാവുന്ന അവസ്ഥയിലുമായിരുന്നു. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം അവർക്ക് തിന്നാനുള്ളതുണ്ടായിരുന്നു. 1958 മാവോ ആരംഭിച്ച സാമ്പത്തിക പരിപാടിയായ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് ചൈനയിൽ ഒരു ദുരന്തമായി. ചൈനയിലെ വ്യാവസായികവും കാർഷികവുമായ ഉൽപാദനം ഇരട്ടിയാക്കുമെന്ന മുദ്രാവാക്യവുമായാണ് മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് തുടങ്ങിയത്. ചൈനയിലെ ഉൽപാദനത്തെ സംബന്ധിച്ച് പാശ്ചാത്യർ എത്രമാത്രം അസൂയാലുക്കളാണെന്ന് പ്രചാരണാർത്ഥമുള്ള പോസ്റ്ററുകൾ വിശദീകരിച്ചു. സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുക വഴി എല്ലാ പ്രശ്നങ്ങളെയും മാവോ പരിഹരിക്കുമെന്ന രീതിയിൽ അദ്ദേഹത്തെ നേതാവായി അവതരിപ്പിച്ചു. ആ ലക്ഷ്യവുമായി ആദ്യം കൃഷി പൊതു ഉടമ വ്യവസ്ഥയ്ക്ക് കീഴിലാക്കി, വ്യക്തിപരമായ ഉൽപാദനം നിരോധിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഉൾക്കൊള്ളുന്ന കമ്മ്യൂണികളിലേക്ക് മാറ്റപ്പെട്ട ഗ്രാമീണർ കൂട്ടമായി ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുവാൻ പട്ടാളച്ചിട്ടയുടെ കീഴിൽ നിർബന്ധിതരായി. മാവോ ഇടയ്ക്ക് ഈ വയലുകൾ സന്ദർശിക്കുകയും പരിശോധിക്കുകയും ചെയ്തു വന്നു. അതേസമയം രാജ്യത്തുള്ള വിനാശകാരികളായ മുഴുവൻ മൃഗങ്ങളെയും തുടച്ചു നീക്കുമെന്ന ലക്ഷ്യത്തോടെ ഒരു പ്രചാരണ പരിപാടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം കുറിച്ചു. വിളകളെ നശിപ്പിക്കുന്നവയുടെ ലിസ്റ്റിൽ മുൻപന്തിയിലായത് കുരുവികളാണ്. അതോടെ നൂറുകണക്കിന് ചൈനക്കാർ കല്ലും കമടയും തോക്കുമായി അവയെ നശിപ്പിക്കാൻ പുറപ്പെട്ടു. കൂടുതൽ കുരുവികളുടെ ശവങ്ങളുമായി തിരിച്ചെത്തുന്നവർ മാതൃകാ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വാഴ്ത്തപ്പെട്ടു. പക്ഷേ ഈ പ്രചാരണത്തിന്റെയും പരിപാടിയുടെയും പര്യവസാനം പാർട്ടിക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കാതെ പോയി. കുരുവികളുടെ എണ്ണം ഏകദേശം 0 എന്ന നിലയിലേക്ക് കുറഞ്ഞപ്പോൾ അത് നേരത്തെ അവ ആഹാരമാക്കിയിരുന്ന കീടങ്ങളുടെ എണ്ണത്തിൽ വമ്പൻ വർധനവുണ്ടാക്കി. ഈ കീടങ്ങൾ രാജ്യത്തിന്റെ ഉൽപാദനത്തിന് വർദ്ധിച്ച തോതിൽ ദോഷം ചെയ്തു. ആയിരത്തി കമ്മ്യൂണികൾക്കിടയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഓരോ കമ്മ്യൂണികളിൽ നിന്നുമുള്ള വിളവുകൾ അളന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചവയെ ഉദാഹരണങ്ങളായി ഉയർത്തിക്കാട്ടി. ഓരോ കമ്മ്യൂണുകളും ഉയർന്ന കോട്ടയിലേക്ക് എത്തുവാൻ മത്സരിച്ചു. തുടർന്നു വന്ന വിളവെടുപ്പിന് അവർ അനുവദിക്കപ്പെട്ട കോട്ട മറികടന്നതായി പ്രഖ്യാപിച്ചു. പക്ഷേ കണക്കുകൾ കള്ളമായിരുന്നു. തങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചു എന്ന് കാണിച്ച് ആദരവ് നേടാൻ വേണ്ടി അവർ ചതിയെ കൂട്ടുപിടിച്ചു. ചിലർ കോട്ട പൂർത്തിയാക്കിയതായി കാണിക്കുവാൻ വിളവെടുത്ത വിള തന്നെ വീണ്ടും പരിശോധന കഴിഞ്ഞ നിലങ്ങളിൽ നടുകയുണ്ടായി. കമ്മ്യൂണികളിലെ കൃഷി കള്ളക്കണക്കുകളിലേക്ക് നീങ്ങി. അത് കാരണം അതിനേക്കാൾ മാരകമായ തെറ്റുകൾക്ക് അവ കാരണമാവുകയും ചെയ്തു. ചൈനയ്ക്ക് വേണ്ടതിലധികം ധാന്യശേഖരം നീക്കിയിരിപ്പായി ഉണ്ടെന്നും ഭാവിയിൽ മറ്റ് മേഖലകളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചു. ദശലക്ഷക്കണക്കിന് ഗ്രാമീണ കർഷകർ ഇതുമൂലം വയലുകളിൽ നിന്ന് മാറ്റപ്പെടുകയും വമ്പൻ കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തു. ഗ്രാമീണരെ പ്രചാരണ സിനിമകളിൽ വമ്പിച്ച തോതിൽ പ്രചോദിതരായും സന്തുഷ്ടരായും അവതരിപ്പിച്ചപ്പോഴും അധികം വൈകാതെ അവർക്ക് ശാരീരികമായും ധാർമ്മികമായും തകർച്ച നേരിടേണ്ടി വന്നു. ജോലിക്ക് നിയോഗിക്കപ്പെട്ട അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിൽപ്പെട്ട് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഫാക്ടറികളിലെ അപകടങ്ങൾ കാരണം മരണപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ തൊഴിലാളിയും ഒരു മീറ്റർ കനാൽ കീറും, ഇതോടെ പദ്ധതി 3 മാസം കൊണ്ട് അവസാനിക്കും എന്ന ഒരു അസംസ്കൃത പരികൽപ്പന മുന്നോട്ട് വച്ചു. എങ്കിലും യഥാർത്ഥത്തിൽ കനാലിന്റെ ജോലി അവസാനിക്കുവാൻ 10 വർഷങ്ങൾ വേണ്ടി വന്നു. മുമ്പോട്ടുള്ള വമ്പൻ കുതിപ്പിന്റെ കാലത്ത് വ്യവസായ തൊഴിലാളികളുടെ ജോലി സമയം ഇരട്ടിയാക്കി. യന്ത്രങ്ങൾ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. പരിപാലനത്തിനോ അഴിച്ചുപണിക്കോ വേണ്ടി അവ നിർത്തിവെക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ആയതുമൂലം അവ വേഗത്തിൽ കേടുവന്നു. ഫാക്ടറികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം മാവോ തന്റെ മുമ്പോട്ടുള്ള വമ്പൻ കുതിപ്പിന് മറ്റൊരു ലക്ഷ്യം പ്രഖ്യാപിച്ചു. 1 വർഷം കൊണ്ട് ഇരുമ്പിന്റെ ഉൽപ്പാദനം ഇരട്ടിയാക്കണം. ഈ ഉൽപ്പാദനം ലഭിക്കേണ്ടത് വൻകിട വ്യവസായശാലകളിൽ നിന്ന് മാത്രമല്ല, ഗ്രാമങ്ങളിലെ ചെറുകിട ചൂളകളിൽ നിന്നും കൂടിയായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമനുസരിച്ച് തൊഴിലാളികളുടെ ശക്തിയിൽ ഒരു മാന്ത്രിക പ്രഭാവം ഉള്ളതായി മാവോ കരുതി. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദശലക്ഷക്കണക്കിന് ചൈനക്കാർ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ ആരംഭിച്ചു. ഇരുമ്പിൽ നിർമ്മിച്ചതായി കണ്ണിൽ കണ്ട എല്ലാ വസ്തുക്കളെയും, വാതിൽത്താടുകൾ മുതൽ കരിച്ചട്ടികൾ വരെ, പ്രാകൃത മൂശകളിൽ വച്ച് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഗ്രാമീണർ ഒരുക്കുകയുണ്ടായി. സ്ത്രീകൾ അവരുടെ മുടിമുറിച്ച് മൂശകളിലെ കളിമണ്ണിൽ കുടച്ചു. കാടുകൾ പ്രാകൃതമായ മൂശകൾക്ക് തീ കൂട്ടുന്നതിനുള്ള വിറകിനു വേണ്ടി വെട്ടിവെളുപ്പിക്കപ്പെട്ടു. നഗരങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ, ഉദാഹരണത്തിന് ഡോക്ടർമാർ വരെ, രാജ്യത്തോടുള്ള കടമ നിറവേറ്റുക എന്ന ഭാവത്തിൽ ജോലി സമയം കഴിഞ്ഞ് ഇരുമ്പ് ഉൽപ്പാദനത്തിൽ പങ്കാളികളായി. ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ മാനങ്ങൾ വെളിപ്പെട്ടത് 1959 ഇരുമ്പ് ഉൽപ്പാദനത്തിലും കനാൽ നിർമ്മാണത്തിലുമായി ഗ്രാമീണർ മുഴുവൻ ഏർപ്പെട്ടിരുന്നപ്പോൾ കൃഷിനിലങ്ങൾ വെറുതെ ഇടപെട്ടു. ഒരു ഉൽപാദന വിടവ് ഉണ്ടായിരുന്നെങ്കിലും മായം കലർന്ന കണക്കുകൾ വലിയ തോതിൽ ഉൽപാദനമുള്ളതായി കാണിച്ചു. ഏതാനും മാസങ്ങൾക്കകം ഒരു സമ്പൂർണ്ണ ക്ഷാമം ദൃശ്യമായി. തീവ്രമായ ഒരു വരൾച്ചയോടെ സാഹചര്യം കൂടുതൽ മോശമായി. 1960 മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ക്ഷാമം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടു. രണ്ട് വർഷം കൊണ്ട് 40 ദശലക്ഷം ആളുകൾ പട്ടിണി മൂലം മരിച്ചു. മാവോയുടെ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് അങ്ങനെ ഒരു വൻ ദുരന്തമായി. ഈ ചിത്രത്തിലുടനീളം കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ എത്രമാത്രം നിഷ്കരുണവും ക്രൂരവുമാണെന്ന് നമ്മൾ കണ്ടു. മറ്റൊരു കാര്യം ഇവിടെ വ്യക്തമാക്കപ്പെടേണ്ടത്, കമ്മ്യൂണിസ്റ്റ് വാഴ്ചകൾ എത്രമാത്രം ബുദ്ധിഹീനമായ ആലോചനയും സ്വഭാവങ്ങളും നിറഞ്ഞതാണ് എന്ന വസ്തുതയാണ്. മാവോയുടെ പുനഃസൃഷ്ടി എന്ന് വിളിക്കപ്പെട്ട പദ്ധതിയായ ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് അഥവാ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് ഇതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ്. ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഫലിതോക്തികളിൽ പലതും യഥാർത്ഥ ലോകവുമായി ഒരു ബന്ധവുമില്ലാത്തവയെന്നാണ്. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകരായ മാർക്സിന്റെയും ലെനിന്റെയും മാവോയുടെയും വമ്പൻ ആശയങ്ങൾ ശാസ്ത്രീയവും ബുദ്ധിപരവുമാണെന്ന് തോന്നുമെങ്കിലും അവ തത്വത്തിൽ ശൂന്യമായ അർത്ഥരാഹിത്യങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റുകൾ ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഈ തത്വശാസ്ത്രം അവർ മാനവരാശിക്കുമേൽ അടിച്ചേൽപ്പിച്ചത് ഭയാനകമായ കുറെ ക്രൂരതകൾ സമൂഹത്തിന് നൽകിക്കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകൾ നടപ്പിലാക്കിയ ഈ യുക്തിഹീനമായ വ്യവസ്ഥ ദൈവം ഖുർആനിൽ നിഷേധികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിവേകം ഉപയോഗിക്കാത്ത മനുഷ്യർ എന്ന വചനത്തിന്റെ ജീവിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവേകശൂന്യമായ നയങ്ങൾ മാത്രമല്ല മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പിന്റെ കാലത്തെ ക്ഷാമത്തിന് കാരണമായി തീർന്നത്. മാവോയും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരും ക്ഷാമത്തെ ഒരു ശിക്ഷാരീതിയായി കണക്കാക്കി. ക്ഷാമം മൂലം രൂക്ഷമായി ബാധിക്കപ്പെട്ട കൊച്ചു നഗരങ്ങളും ഗ്രാമങ്ങളും കമ്മ്യൂണിസ്റ്റ് വാഴ്ചയോട് വേണ്ടത്ര നന്നായി അനുസരണമുള്ളവയല്ല എന്ന് പരിഗണിക്കപ്പെട്ടു. പാർട്ടി അവിടങ്ങളിലെ എല്ലാ വസ്തുവകകളും കണ്ടുകെട്ടുകയും റഷ്യയിൽ സ്റ്റാലിൻ ചെയ്തതുപോലെ അവ കരുതൽ ശേഖരങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുകയും തദ്വാര ഗ്രാമീണർ പട്ടിണിയിലാവുകയും ചെയ്തു. ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ കാരുണ്യമില്ലാത്തവരായതിന്റെ കാരണം അവർ മനുഷ്യനെ പരിഗണിക്കുന്ന രീതികളുടെ ഫലമാണ്. ലെനിനും സ്റ്റാലിനും ചെയ്തതുപോലെ മാവോയും മനുഷ്യരെ മൃഗത്തിന്റെ വർഗമായി കാണുകയും അവനിൽ മൂല്യങ്ങൾ ഒന്നും കുടിയിരിക്കുന്നില്ല എന്ന് കരുതുകയുമുണ്ടായി. അത് അദ്ദേഹത്തെ യൗവനകാലത്ത് ആകർഷിച്ച ഡാർവിനിസത്തിന്റെ സ്വാഭാവിക പ്രത്യാഘാതമാണ്. ചൈനീസ് സോഷ്യലിസത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത് ഡാർവിനിലും അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലുമാണ് എന്ന് മാവോ സൂചിപ്പിച്ചപ്പോൾ, യഥാർത്ഥത്തിൽ മാവോ വിശദീകരിച്ചത് താൻ നടപ്പിലാക്കിയ കാട്ടാളത്തത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെയാണ്. മാവോ വിശ്വസിച്ചിരുന്ന ഡാർവിൻ തത്വശാസ്ത്രത്തെക്കുറിച്ച് ഹാർവാർഡ് സർവകലാശാലയിലെ ചരിത്രകാരനായ ജെയിംസ് റീപ്പൂസി ഇങ്ങനെ വിശദീകരിക്കുന്നു. മാവോയുടെ ചിന്തകൾ ഡാർവിനിസത്തിന്റെ വ്യാജോക്തികളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ശക്തമായ സംയോജനത്തിന്റെ ശേഷിപ്പുകളാണ്. 1964 അവസാന നാളുകളിൽ മാവോ സെഡിംഗ് ഗോപാകുലനായിരുന്ന ഒരവസരത്തിൽ എല്ലാ പിശാചുക്കളെയും ഉന്മൂലനം ചെയ്യേണ്ടതുണ്ടെന്ന് പ്രഖ്യാപിച്ചു. തന്റെ ശത്രുക്കളെ അദ്ദേഹം സാമ്പ്രദായിക അത്യുക്തികളെ ഉപയോഗിച്ചും ഡാർവിനിയൻ യഥാതഥവാദം ഉപയോഗിച്ചും മൃഗതുല്യരാക്കി. അരാജകവാദികളെപ്പോലെ പ്രതികരിക്കുന്നവരെ അദ്ദേഹം നിഷ്കാഷിതരാക്കപ്പെടേണ്ട പരിണാമവിരുദ്ധരായി പരിഗണിച്ചു. ജനവിരുദ്ധർ ജനങ്ങളല്ലെന്നും അവരെ ജനങ്ങളായി പരിഗണിക്കേണ്ടത് നിർബന്ധമല്ലെന്നും അദ്ദേഹം കരുതി. പശ്ചിമ തുർക്കിസ്ഥാനിലെ ഉയ്ഗൂർ തുർക്കികൾ എന്ന മുസ്ലിം വിഭാഗമാണ് മാവോയുടെ ക്രൂരതയ്ക്കിരയായവരുടെ പട്ടികയിൽ മുന്നിലുള്ളത്. പശ്ചിമ തുർക്കിസ്ഥാനിലെ തങ്ങളുടെ ദീർഘമായ പദ്ധതിയായ വർഗനശീകരണത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് വാഴ്ച ദശലക്ഷക്കണക്കിന് നിരപരാധികളെ നിഷ്കരുണം ബലിയടിച്ചു. ഈ മേഖലയിൽ നടത്തിയ നിരന്തരമായ ആണവ പരീക്ഷണങ്ങളുടെ ഫലമായി പതിനായിരക്കണക്കിന് കുട്ടികൾ വികലാംഗരായി. വർഗനശീകരണ നയമെന്ന് നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ ചൂണ്ടിക്കാട്ടിയ ഇത് അതിന്റെ എല്ലാ ക്രൂരതകളോടും കൂടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1949 1975 ഇടയ്ക്ക് ആകെ 26 ദശലക്ഷം ഉയ്ഗൂർ തുർക്കികൾ ക്രൂരമായ പല മുറകൾ മൂലം വധിക്കപ്പെട്ടിട്ടുണ്ട്. 1964 വരെ പശ്ചിമ തുർക്കിസ്ഥാനിൽ 46 ആണവ പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. 210,000 മുസ്ലിങ്ങൾ കൊല്ലപ്പെടുവാൻ ഇത് മാത്രം കാരണമായി. 1949 പശ്ചിമ തുർക്കിസ്ഥാനിലെ മുസ്ലിങ്ങൾ ജനസംഖ്യയുടെ 75% ഈ വർഗ ഉന്മൂല നയത്തിന്റെ ഭാഗമായി 35% കുറഞ്ഞു. സാംസ്കാരിക വിപ്ലവത്തിലെ അരും കൊലകൾ. മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് എന്ന ദുരന്തത്തിന്റെ തുടർച്ചയായി മാവോ രംഗം വിടുകയും ഏകാന്തവാസം പോലെ ഒരു ജീവിതരീതി സ്വീകരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ കൂടുതൽ മിതവാദികളായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. ചൈനക്കാർക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമാകുകയും അവർ സാധാരണ ജീവിത രീതികളിലേക്ക് മടങ്ങുകയും അതിന്റെ ആശ്വാസം അവരിൽ ദൃശ്യമാകുകയും ചെയ്തു. മാവോ പുതിയ പാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സമൂഹത്തിൽ മതിയായ തോതിൽ പ്രചരിച്ചിട്ടില്ലെന്നതാണ് ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് അഥവാ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് പരാജയപ്പെടാനുള്ള കാരണമായി മാവോ വിലയിരുത്തിയത്. മാവോയുടെ പ്രസംഗങ്ങൾ അടങ്ങിയ ലിറ്റിൽ റെഡ് ബുക്ക് എന്ന പുസ്തകത്തിന്റെ ദശലക്ഷക്കണക്കായ കോപ്പികൾ മാവോയെ പിന്തുണച്ചിരുന്നവർ അച്ചടിച്ചിറക്കി. ശ്രേഷ്ഠനായ നേതാവ് എന്ന നിലയിൽ മാവോ 1960 മധ്യത്തിൽ രംഗത്ത് പുനരവതരിച്ചു. യാങ്സു നദിയിൽ നടത്തിയ ഒരു നീന്തൽ പ്രകടനം അദ്ദേഹത്തിന്റെ ഊർജത്തിന്റെയും അദ്ദേഹത്തിനുള്ള പിന്തുണയുടെയും പ്രതിഫലനമായി. പൗരാണിക വൈശിഷ്ട്യങ്ങളായി നിലകൊണ്ടിരുന്ന ചൈനീസ് കലകളെ നിരാകരിക്കുകയാണ് മാവോ തന്റെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി ആദ്യം ചെയ്തത്. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ആശയങ്ങളായ സംഘർഷത്തിന്റെയും അക്രമത്തിന്റെയും വീക്ഷണങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും ഈ പ്രക്രിയയ്ക്ക് സംഗീത നാടകങ്ങളിലൂടെ അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തു. മാവോയുടെ പ്രമാണങ്ങൾ കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട അവതാരകയുടെ മുഖത്ത് കമ്മ്യൂണിസ്റ്റ് മതിഭ്രംശത്തിന്റെ ചിഹ്നങ്ങൾ ദൃശ്യമായിരുന്നു. ഇത്തരം ഭ്രാന്തരായ അനുയായികൾക്ക് മാവോ സംഗീത നാടകം കാണാൻ വരുന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഏറ്റവും വലിയ ആദരവായി കരുതപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി 1966 മാവോ അദ്ദേഹത്തിന്റെ രണ്ടാം കുതിപ്പ് ആരംഭിച്ചു. ഇത് മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവമായിരുന്നു. മാവോയെ ദൈവിക പരിവേഷത്തോടെ ചൈനയിലെങ്ങും അവതരിപ്പിക്കുവാൻ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്കൂൾ കുട്ടികൾ അദ്ദേഹത്തിന്റെ ലിറ്റിൽ റെഡ് ബുക്ക് മനഃപ്പാഠമാക്കുവാൻ നിർബന്ധിതരായി. മുദ്രാവാക്യങ്ങൾ ചുവരെടുത്തുകളായി. പോസ്റ്ററുകളിൽ അദ്ദേഹത്തെ ഒരു അതിമാനുഷനായി ചിത്രീകരിച്ചു. സാംസ്കാരിക വിപ്ലവത്തിന്റെ സമരാസക്തർ ചുവപ്പ് കാവൽക്കാർ എന്ന പേരിൽ അറിയപ്പെട്ട യുവാക്കളായ വിദ്യാർത്ഥികളായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1966 ഓഗസ്റ്റ് മാസം ഏകദേശം 100,000 മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ ഈ റെഡ് കാർഡുകൾ ട്രിയാനൻമെൻ സ്ക്വയറിൽ സമ്മേളിച്ചു. മാവോയുടെ ദൃഷ്ടി പതിയുവാനുള്ള ശ്രമത്തിനിടയിൽ അവർ തങ്ങളെ പരസ്പരം ചവിട്ടിത്താഴ്ത്തി. യുവതിയായ ഒരു വിദ്യാർത്ഥിനിയെ മാവോയുടെ സമീപത്തേക്ക് കൊണ്ടുവരികയും അവൾ മാവോയെ ഹസ്തദാനം ചെയ്യുകയുമുണ്ടായി. അത് മാവോയെ സംബന്ധിച്ചിടത്തോളം അപ്രധാനമായിരുന്നു. പക്ഷേ അവളുടെ കൈപിടിക്കുവാൻ വെമ്പി പരസ്പരം കൂട്ടിയിടിക്കുകയും അട്ടിയട്ടിയായി മേലേക്ക് വീഴുകയും ചെയ്ത അവളുടെ കൂട്ടുകാർക്കും അവൾക്കും അത് അവിസ്മരണീയമായിരുന്നു. വിപ്ലവമാണ് ശരി എന്ന മുദ്രാവാക്യം നൽകി മാവോ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ യുവജനങ്ങളെ സമൂഹത്തിലേക്ക് അയച്ചു. ഈ റെഡ് കാർഡുകൾക്ക് സ്കൂളുകളിലെ അധ്യാപകരെയും രാജ്യത്തിലെ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരെയും മാത്രമല്ല അധികാരസ്ഥാനത്തിരിക്കുന്ന ആരെയും അപമാനിക്കുവാനുള്ള അധികാരം നൽകിയിരുന്നു. രാഷ്ട്രപരമാധികാരി എന്ന സ്ഥാനമുണ്ടായിരുന്ന ലിയു ഷോക്കിയെ റെഡ് കാർഡുകൾ തടവിലാക്കി. അയാൾക്കെതിരെ എല്ലാ തരത്തിലുള്ള അപമാനങ്ങളും അടിച്ചേൽപ്പിച്ചു. ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ അധികാരികളായവർ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്ന കാരണത്താൽ കുറ്റവാളിയാക്കപ്പെടുകയും യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ജനങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുകയും നിന്ദിക്കപ്പെടുകയുമുണ്ടായി. അത്തരം വ്യക്തികളെ കടലാസുതുപ്പികൾ തലയിൽ അണിയിക്കുകയും കഴുത്തിനു ചുറ്റും അപമാനവചനങ്ങളെഴുതിയ ലേബൽ പതിപ്പിക്കുകയും അവ കഴുത്തറ്റം തൂക്കിയിടുകയും ഉന്തുകയും തള്ളുകയും ചെയ്ത അവരെ മർദ്ദിക്കുകയും കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയുമുണ്ടായി. ഭൂരിപക്ഷം ആളുകളെയും കൂട്ടക്കുരുതിയിലൂടെ കൊന്നൊടുക്കി. റെഡ് കാർഡുകൾ അവരുടെ സ്വന്തം രക്ഷകർത്താക്കളെ വരെ പീഡിപ്പിക്കുവാനുള്ള കരുത്ത് നേടിയിരുന്നു. വഴി നടക്കുന്നവരെ തടഞ്ഞു നിർത്തി മാവോയുടെ ലിറ്റിൽ റെഡ് പുസ്തകത്തിലെ ഖണ്ഡികകൾ മനഃപ്പാഠമായി പറയാൻ ആവശ്യപ്പെടുകയും കൃത്യമായി ഉത്തരം പറയുന്നതിൽ പരാജയപ്പെടുന്നവരെ മർദ്ദിക്കുകയുമുണ്ടായി. ഇങ്ങനെ 100,000 ആളുകൾ വധിക്കപ്പെട്ടു. സാംസ്കാരിക വിപ്ലവകാലത്ത് പിടിക്കപ്പെട്ട മനുഷ്യത്വഹീനമായ നടപടികൾക്ക് വിധേയരായ സർവകലാശാല പ്രൊഫസർമാരെക്കുറിച്ച് ഒരു നിരീക്ഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു 4-നില ക്ലാസ് റൂം കെട്ടിടത്തിന്റെ മുന്നിൽ 40-50 പേർ ഉൾപ്പെടുന്ന നിരകളിലായി മുഖത്തും ശിരസിലും കറുത്ത മഷി ഒഴിച്ച നിരയിൽ ഞാൻ അധ്യാപകരെ കണ്ടു.
വിട്ടിത്തുപ്പിയണിഞ്ഞ് മുഷിഞ്ഞ ചൂലുകളുമായി ചൂവും ഡസ്റ്ററും പുറത്തണിഞ്ഞ് അവർ കഴുത്തിൽ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ തൊട്ടികൾ അണിഞ്ഞിരുന്നു. അവസാനം അവർ മുട്ടുകുത്തി നിന്ന് ചന്ദനത്തിരി കത്തിച്ച് മാവോ സേതിങ് ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് മാപ്പ് തരണമേ എന്ന് കേണപേക്ഷിച്ചു. മർദ്ദനവും പീഡനവും തുടർന്നു. ഞാൻ ഇതിനു മുമ്പ് ഇത്തരം പീഡനങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. മലം പ്രാണികളിൽ നിന്നിവയെ ഭക്ഷിക്കുക, വൈദ്യുതാഘാതം ഏൽപ്പിക്കുക, പൊട്ടിയ ചില്ലിനു മുകളിൽ മുട്ടുകുത്തി നിൽക്കുക, കൈകാലുകൾ കെട്ടിയിട്ട് ആകാശത്ത് വിമാനം പോലെ തൂക്കിയിടുക എന്നിങ്ങനെ. റെഡ്ഗാർഡുകൾ വിദേശ തന്ത്രജ്ഞരെയും ആക്രമിച്ചു. രാജ്യത്തെ ഇത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കും കലാപങ്ങളിലേക്കും തള്ളിയിട്ടു. മ്യൂസിയങ്ങൾ നശിപ്പിക്കപ്പെട്ടു, പുസ്തകങ്ങൾ അഗ്നിക്കിരയാക്കി. അതിനുശേഷം റെഡ്ഗാർഡ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. വ്യവസായശാലകളും സ്കൂളുകളും ആശുപത്രികളും പ്രവർത്തിക്കുന്നത് നിർത്തിവച്ചു. മാവോവിന്റെ അർത്ഥശൂന്യത രാജ്യം മുഴുവൻ അരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുവാൻ ഇടയാക്കി. പട്ടാളം ഇടപെട്ടപ്പോഴാണ് ക്രമസമാധാന നില തിരിച്ചു വന്നത്. റെഡ്ഗാർഡുകളെ ആയുധമുക്തരാക്കി വയലുകളിലേക്ക് ജോലിക്കാരായി തിരിച്ചയച്ചു. അങ്ങനെയൊക്കെയാണെങ്കിലും സാംസ്കാരിക വിപ്ലവം അവസാനിച്ചത് 1976 മാവോയുടെ മരണത്തോടെയാണ്. എന്തായാലും അദ്ദേഹത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിധേയത്വം തുടർന്നു. അദ്ദേഹത്തിനു വേണ്ടി എഴുതിയ ശവസംസ്കാരത്തോടനുബന്ധിച്ചുള്ള ശോകഗീതത്തിൽ രക്തദാഹിയായ ആ ഏകാധിപതിയെ അതിമാനുഷനായി അവർ അവതരിപ്പിച്ചു. മാവോയുടെ മൃതശരീരം മമ്മിയാക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം എന്തായാലും അതിജീവിക്കും. രക്തം വീഴ്ത്തി തുടർന്നുകൊണ്ട് തന്നെ മാവോയിസമാണ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും നീചമായ ഭാഷ്യം. രസകരമായ കാര്യം, ഈ ദുരന്തം ചൈനയെ മാത്രമല്ല ചൈനയുടെ സ്വാധീനത്തിലുള്ള മറ്റ് രാജ്യങ്ങളെയും ബാധിച്ചിരുന്നു. 1960 റഷ്യ ചൈന ബന്ധം വഷളായപ്പോൾ കമ്മ്യൂണിസത്തിന്റെ മറ്റൊരു രൂപമെന്ന നിലയിൽ മാവോയിസം വിവിധ രാജ്യങ്ങളിൽ അനുയായികളെ കണ്ടെത്തി. കംബോഡിയ, അൽബേനിയ, വടക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളിൽ മാവോയിസ്റ്റ് തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണം നിലവിൽ വന്നു. ഈ വാഴ്ചകളെല്ലാം തന്നെ സ്വന്തം ജനതയ്ക്ക് അചിന്തനീയമായ കെടുതികൾ സമ്മാനിച്ചു. പ്രത്യേകിച്ചും കംബോഡിയൻ കൊലനിലങ്ങൾ ലോകചരിത്രത്തിലെ ക്രൂരതകൾക്ക് സമാനതകളില്ലാത്ത ഒന്നാണ്. കംബോഡിയയിലെ കൊലനിലങ്ങൾ. കംബോഡിയ എന്ന ദരിദ്രമായ കൊച്ചു ഏഷ്യൻ രാഷ്ട്രം 1960 കമ്മ്യൂണിസത്തിന്റെ പ്രഭാവം ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. ആ സമയത്താണ് അമേരിക്കയുമായി യുദ്ധത്തിലായിരുന്ന വടക്കൻ വിയറ്റ്നാം പടയാളികൾ അതിർത്തി കടന്ന് കംബോഡിയയിലേക്ക് നുഴഞ്ഞു കയറിയത്. 1970 രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. കംറോഷ് എന്ന പേരിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗറില്ലകൾ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ യുദ്ധം ആരംഭിച്ചു. അവരുടെ മനസ്സിലെ വെറുപ്പ് മുഖത്ത് പ്രകടമായിരുന്നു. കമറൂഷ് നയിച്ചിരുന്നത് മാവോയിസ്റ്റായിരുന്ന പോൾപോട്ട് ആയിരുന്നു. 1975 കമറൂഷ് സേന തലസ്ഥാനമായ നോംപെന്നിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അധികാരത്തിലെത്തി. ആയിരക്കണക്കിന് ജീവനക്കാർ തെരുവുകളിൽ കൊല്ലപ്പെട്ടു. തെരുവുകൾ റോന്തു ചുറ്റുന്ന ടാങ്കുകൾ കൊണ്ട് നിറഞ്ഞു. കമ്മ്യൂണിസത്തിലേക്കുള്ള പാത ഗ്രാമീണ കൃഷിയാണ് എന്ന മാവോയുടെ മുദ്രാവാക്യവുമായി കമറൂഷ് സേന നഗരത്തിലെ ജനസഞ്ചയത്തെ ഗ്രാമങ്ങളിലേക്ക് പായിച്ചു. തലസ്ഥാന നഗരമായ നോംപെന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആയുധധാരികളായ ഭീകരന്മാരുടെ ഭീഷണി മൂലം ശൂന്യമായി. ലക്ഷക്കണക്കിന് ജനങ്ങൾ നെൽവയലുകളിലേക്ക് പട്ടിണി കിടക്കാനും ദുരന്തമനുഭവിക്കാനും പറഞ്ഞയക്കപ്പെട്ടു. ഈ വയലേലുകൾ കൊലനിലങ്ങളായി മാറി. അവിടെ ഒരു കൈക്കുമ്പിൽ ഭക്ഷണത്തിനു വേണ്ടി പണിയെടുക്കേണ്ടി വന്ന ജനങ്ങളെ കഠിനമായി ശിക്ഷിക്കുകയും പ്രത്യേക കാരണമേതുമില്ലാതെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. കംബോഡിയയിലെ ന്യൂനപക്ഷ ജനവിഭാഗമായ മുസ്ലിങ്ങൾ ഈ കാബാലികതയുടെ ഇരകളായിരുന്നു. കംറോഷ് ഭരണകൂടം ഖുർആനിന്റെ കോപ്പികൾ പിടിച്ചെടുക്കുകയും അവ കത്തിക്കുകയും ചെയ്തു. പള്ളികൾ പൊളിക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-ത്തോളം മുസ്ലിങ്ങളെ അവർ കൊന്നൊടുക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് വാഴ്ച മതത്തെ മാത്രമല്ല കുടുംബങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ജീവിതം കമ്മ്യൂണികൾക്കനുസരിച്ച് ക്രമപ്പെടുത്തുകയും കുടുംബങ്ങളെ അവയ്ക്കനുസരിച്ച് പകുത്തു മാറ്റുകയും ചെയ്തു. കമ്മ്യൂണികളിലെ കുട്ടികളെ കുടുംബമെന്നത് അനാവശ്യമാണെന്ന് ഉപദേശിക്കുകയും പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. കുടുംബങ്ങളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട് മാർക്സും എംഗൽസും നടത്തിയ നിരീക്ഷണങ്ങൾ പ്രവൃത്തിപഥത്തിൽ നടപ്പിലാക്കിയതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഇത് മനുഷ്യന്റെ ജനനം കുരങ്ങുകളിൽ നിന്നാണെന്ന് പരിഗണിച്ചിരുന്നു. മാർക്സും എംഗൽസും നിർദ്ദേശിച്ചത് മതം, മൂല്യങ്ങൾ, കുടുംബം എന്നീ ആശയങ്ങൾ മനുഷ്യർക്ക് ആവശ്യമില്ലെന്നാണ്. ഈ മൂഢവിശ്വാസത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ് കമറൂഷ് കൊലനിലങ്ങൾ ഒരുക്കിയത്. സൈനികർക്ക് നേരിയ സംശയം തോന്നിയാൽ മതി, കൊലനിലങ്ങളിൽ വച്ച് അവർ ആരെയും കൊലപ്പെടുത്തും. കംറോഷ് കൊല നടത്തിയത് ആദ്യം ഒരു വെടിയുണ്ട തലയ്ക്ക് വെച്ചുകൊണ്ടായിരുന്നു. പിന്നീട് വെടിയുണ്ട നഷ്ടപ്പെടുന്നത് തടയുവാൻ ജനങ്ങളുടെ തലയിൽ പ്ലാസ്റ്റിക് കൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ചായി കൊല. രാജ്യത്തിന്റെ ആകെ 9 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ ഏകദേശം 3 ദശലക്ഷത്തോളം ആളുകളെ ഈ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. ഇന്ന് കംറോഷികൾ കൊലപ്പെടുത്തിയവരുടെ തലയോടുകളും അസ്ഥികളും നോംപെന്നിലെ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് കംറോഷികളെടുത്ത ഇവരുടെ ചിത്രങ്ങളിലുള്ള മുഖങ്ങളിൽ ആ ഭയാനകത ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് കമ്മ്യൂണിസവും ഭൗതികവാദ പ്രത്യയശാസ്ത്രവും മനുഷ്യവംശത്തിന് നൽകിയ കെടുതി. ദൈവത്തെ നിഷേധിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രവും മൂല്യങ്ങളിലേക്ക് മടങ്ങിവരും. മനുഷ്യവംശത്തിനുമേൽ എല്ലാവരും ഇതേ രീതിയിൽ ഏൽപ്പിക്കുന്ന ദുരന്തങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു വലിയ യുദ്ധഭൂമിയായാണ് ദൈവം ലോകത്തെ കരുതുന്നതും പഠിപ്പിക്കുന്നതും. പ്രപഞ്ചനാഥൻ പ്രസ്തുത സത്യം തുറന്നു കാണിക്കുന്നത് ഈ ഖുർആൻ വചനങ്ങളോടെയാണ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു. അവർ ചെയ്തു കൂട്ടിയതിൽ ചിലതിൻ്റെയെങ്കിലും ഫലം ഇവിടെ വച്ച് തന്നെ ആസ്വദിപ്പിക്കാനാണ്. അവർ ഒരു വേള നന്മയിലേക്ക് മടങ്ങിയെങ്കിലോ? അറുപത്തിയെട്ടിലെ തലമുറ. ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കമ്മ്യൂണിസം അതിന്റെ ഉച്ചിയിലെത്തി. സോവിയറ്റ് യൂണിയനും മറ്റ് പശ്ചിമ ബ്ലോക്കുകളും മോസ്കോയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വാഴ്ച നിയന്ത്രിച്ചു. ചൈനയിൽ മാവോയെ ദൈവപദവിയിലേക്ക് ഉയർത്തുകയും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം ഒരിക്കലും തെറ്റുപറ്റാത്ത വഴികാട്ടിയായി കരുതപ്പെടുകയും ചെയ്തു. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ ഭരണം നടത്തി. കോങ്ങോയിലും ബൊളീവിയയിലും കമ്മ്യൂണിസ്റ്റ് ഗറില്ല നേതാവ് ചെഗുവേര ഒളിപ്പോർ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏഷ്യയിലെയും മറ്റു ചില രാഷ്ട്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദ സംഘടനകളുടെയോ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെയോ ഭീഷണിയുടെ കീഴിലായിരുന്നു. ഈ കാലയളവിൽ തന്നെ തികച്ചും അപ്രതീക്ഷിതമായ സ്ഥലത്ത് പൊട്ടിത്തെറിക്ക് വിധേയമായി. പാശ്ചാത്യ യുവാക്കളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വർദ്ധിച്ച തോതിൽ പ്രചരിച്ചു. ഈ പ്രതിഭാസത്തിന് ഹെബേർട്ട് മാർക്വിസ് എന്ന മാർക്സിസ്റ്റ് ചിന്തകന് വലിയ പങ്കാണുള്ളത്. തൊഴിലാളികളെന്ന് ലെനിനും ഗ്രാമീണ കർഷകരെന്ന് മാവോയും വിപ്ലവ വർഗങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായി ഹെബേർട്ട് ഇവർക്ക് പുതിയ ഒരു വ്യാഖ്യാനം നൽകി: യുവത്വം. ഇതേ മാർക്വിസ് ലെനിനും മാർക്സുമായി അടിസ്ഥാനപരമായ ഒരു ആശയത്തിൽ യോജിക്കുന്നു. അത് സംഘർഷമാണ്. പ്രപഞ്ചത്തിലെ അടിസ്ഥാന നിയമമെന്ന ഡാർവിന്റെ തെളിവില്ലാത്ത സിദ്ധാന്തമായിരുന്നു അത്. സംഘർഷത്തിലുള്ള മാർക്കുസിന്റെ വിശ്വാസം 68-ാം തലമുറയെ തെരുവിലിറക്കി. ബ്രിട്ടീഷ് യുവാക്കൾ തെരുവുകൾ നീളെ വടക്കൻ വിയറ്റ്നാം നേതാവ് ഹോച്ചിമിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിഷേധ റാലികൾ നടത്തി. ഇറ്റലിയിൽ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ ഭീകരവാദം അഴിച്ചുവിട്ടു. 1968-ൽ ഫ്രാൻസിലായിരുന്നു ഏറ്റവും വലിയ പൊട്ടിത്തെറി നടന്നത്. പാരീസിൽ പഠിതാക്കൾ സർവകലാശാലകൾ പിടിച്ചെടുക്കുകയും ആഘോഷങ്ങളിൽ സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുകയും ചെയ്തു. കുട്ടികളെ അനുകൂലിച്ചുകൊണ്ട് മറ്റ് ഇടതുപക്ഷ ഗ്രൂപ്പുകൾ മാർച്ചുകൾ സംഘടിപ്പിച്ചപ്പോൾ കാര്യങ്ങൾ വല്ലാതെ വളരാൻ തുടങ്ങി. മാർക്സിസ്റ്റ് വിദ്യാർത്ഥികൾ കാറുകൾ തച്ചുടക്കുകയും കടകളും മറ്റ് സ്ഥാപനങ്ങളെയും തകർക്കുകയും വീഥികൾ കൈയടക്കുകയും ചെയ്തു. 50 ദിവസങ്ങൾക്കകം പാരീസ് ഒരു യുദ്ധക്കളമായി മാറി. ചുവപ്പ് കൊടികൾക്ക് കീഴിൽ മാർച്ച് ചെയ്ത നരഹത്യ അമർച്ച ചെയ്യുവാൻ മാസങ്ങൾ വേണ്ടിവന്നു. 1968-ലെ വിദ്യാർത്ഥികളുടെ സംഭവ വികാസങ്ങൾ മൂടുപടമണിഞ്ഞ് മറ്റ് പല രാജ്യങ്ങളിലും അരങ്ങേറി. അതോടൊപ്പം അത് സാമൂഹ്യ സംഘർഷങ്ങൾക്കും ഭീകര നടപടികൾക്കും എന്തിനേറെ ആഭ്യന്തര കലാപങ്ങൾക്കും വഴിവെച്ചു. അക്കാലത്തെ അവരുടേതായ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ പ്രകോപിതരായ യുവാക്കൾ കമ്മ്യൂണിസം പരിഹാരം നിർദ്ദേശിക്കുമെന്ന് പ്രത്യാശിച്ചു. അറുപത്തെട്ടാം തലമുറ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അകപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ചെടുത്ത വിദ്യാഭ്യാസ വ്യവസ്ഥ. ആ യുവാക്കൾക്ക് കമ്മ്യൂണിസ്റ്റുകാരാകുവാൻ വേണ്ടതിനാവശ്യമായ അടിസ്ഥാന തത്വാധിഷ്ഠിത വിഷയങ്ങളിൽ സൂക്ഷ്മവും വിശദവും അത്യാവശ്യവുമായ പരിശീലനം നൽകി. കമ്മ്യൂണിസത്തിന് വേണ്ട പ്രകൃതിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ അടങ്ങിയതെന്ന് കാൾ മാർക്സ് പറഞ്ഞ ഡാർവിന്റെ സിദ്ധാന്തം സ്കൂളുകളിൽ തെളിയിക്കപ്പെട്ട ശാസ്ത്രവസ്തുതയാണെന്ന മട്ടിൽ പഠിപ്പിച്ചു. മനുഷ്യർ മൃഗങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണെന്നും സംഘർഷങ്ങളിലൂടെയാണ് അവൻ വികാസം പ്രാപിച്ചതെന്നുമുള്ള ഡാർവിന്റെ ആശയത്തിൽ ആകൃഷ്ടരായ അവർ ഭീകരതയിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങാൻ അധിക സമയം വേണ്ടിവന്നില്ല. നമുക്കിപ്പോൾ ഓർമ്മിക്കാവുന്നത് ചൈനീസ് കമ്മ്യൂണിസത്തിന്റെ വികാസത്തിന് നിലപാടൊരുക്കിയത് ഡാർവിനിസമാണ് എന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാവോയുടെ രക്തം പുരണ്ട ഭരണം ഉയർന്നു വന്നതെന്നുമാണ്. ഈ ചലച്ചിത്രം മുഴുവനും വ്യക്തമാക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു വസ്തുതയാണ്. മനുഷ്യനെ മൃഗങ്ങളുടെ വർഗങ്ങളോട് സമമായി പരിഗണിക്കുകയും അതിന്റെ വികാസത്തിന്റെ അടിസ്ഥാനം പരസ്പരമുള്ള സംഘർഷമാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു ലോകവീക്ഷണത്തിന്റെ ഫലമാണ് കമ്മ്യൂണിസം. സമൂഹത്തിൽ ഈ വീക്ഷണം നിലനിൽക്കുമ്പോൾ അതിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഫലമായി അത് തുടരും. അനുയോജ്യമായ രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു കാലാവസ്ഥ കണ്ടെത്തിയാൽ കമ്മ്യൂണിസം സ്വയം പുനഃക്രമീകരിക്കുകയും വീണ്ടും രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. സോവിയറ്റ് യൂണിയനിലും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും പിഴുതെറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നമ്മുടെ ജാഗ്രതയെ അതിജീവിച്ച് കടന്നുവരാൻ പാടില്ല എന്നത് വസ്തുതയാണ്. കമ്മ്യൂണിസം ഇപ്പോഴും ലോകത്തിന് ഒരു ഭീഷണിയാണ്. കാരണം ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രം ഇപ്പോഴും സജീവമാണ്. മറ്റൊരർത്ഥത്തിൽ ഡാർവിനിസവും ഭൗതികവാദവും ഇപ്പോഴും സജീവമായി നിൽക്കുന്ന സ്ഥിതിക്ക് കമ്മ്യൂണിസം മനുഷ്യരാശിക്ക് നേർക്കുള്ള ഗുരുതരമായ ഭീഷണിയായി നിലനിൽക്കുക തന്നെ ചെയ്യും. വിഷയം അതായ സ്ഥിതിക്ക് തത്വശാസ്ത്രപരമായ അടിത്തറയെ ഉന്മൂലനം ചെയ്യുന്നതിലാണ് പരിഹാരം അടങ്ങിയിട്ടുള്ളത്. ഡാർവിനിസത്തിനും ഭൗതികവാദ തത്വശാസ്ത്രത്തിനും ഒരർത്ഥത്തിലും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തത് കാരണം യാതൊരു വിധത്തിലും അത് സത്യമെന്ന വ്യാജേന സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല. തങ്ങൾ മൃഗങ്ങളല്ലെന്നും ദൈവം തന്ന ധാർമ്മിക മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ ജീവിക്കേണ്ട ബഹുമാന്യരായ സൃഷ്ടികളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ആ സത്യം ഗ്രഹിച്ചാൽ കമ്മ്യൂണിസവും അതുപോലെ മനുഷ്യരാശിക്ക് ദുരന്തങ്ങൾ സമ്മാനിച്ച മറ്റ് തത്വശാസ്ത്രങ്ങളും എല്ലാം അപ്രത്യക്ഷമാവുകയും മനുഷ്യൻ ശാന്തിയോടും സുരക്ഷിതത്വത്തോടും സാഹോദര്യത്തോടും ജീവിക്കുകയും ചെയ്യും. 68 തലമുറ. ആയിരത്തി തൊള്ളായിരത്തി 1960s കമ്മ്യൂണിസം അതിന്റെ ഉച്ചിയിലെത്തി. സോവിയറ്റ് യൂണിയനും മറ്റ് പശ്ചിമ ബ്ലോക്കുകളും മോസ്കോയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വാഴ്ച നിയന്ത്രിച്ചു. ചൈനയിൽ മാവോയെ ദൈവപദവിയിലേക്ക് ഉയർത്തുകയും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം ഒരിക്കലും തെറ്റുപറ്റാത്ത വഴികാട്ടിയായി കരുതപ്പെടുകയും ചെയ്തു. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ ഭരണം നടത്തി. കോങ്ങോയിലും ബൊളീവിയയിലും കമ്മ്യൂണിസ്റ്റ് ഗറില്ല നേതാവ് ചെഗുവേര ഒളിപ്പോർ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏഷ്യയിലെയും മറ്റു ചില രാഷ്ട്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദ സംഘടനകളുടെയോ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെയോ ഭീഷണിയുടെ കീഴിലായിരുന്നു. ഈ കാലയളവിൽ തന്നെ തികച്ചും അപ്രതീക്ഷിതമായ സ്ഥലത്ത് പൊട്ടിത്തെറിക്ക് വിധേയമായി. പാശ്ചാത്യ യുവാക്കളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വർദ്ധിച്ച തോതിൽ പ്രചരിച്ചു. ഈ പ്രതിഭാസത്തിന് ഹെബേർട്ട് മാർക്വിസ് എന്ന മാർക്സിസ്റ്റ് ചിന്തകന് വലിയ പങ്കാണുള്ളത്. തൊഴിലാളികൾ എന്ന് ലെനിനും ഗ്രാമീണ കർഷകരെന്ന് മാവോയും വിപ്ലവ വർഗങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായി ഹെബേർട്ട് ഇവർക്ക് പുതിയ ഒരു വ്യാഖ്യാനം നൽകി: യുവത്വം. ഇതേ മാർക്വിസ് ലെനിനും മാർക്സുമായി അടിസ്ഥാനപരമായ ഒരു ആശയത്തിൽ യോജിക്കുന്നു. അത് സംഘർഷമാണ്. പ്രപഞ്ചത്തിലെ അടിസ്ഥാന നിയമമെന്ന ഡാർവിന്റെ തെളിവില്ലാത്ത സിദ്ധാന്തമായിരുന്നു അത്. സംഘർഷത്തിലുള്ള മാർക്കുസിന്റെ വിശ്വാസം 68-ാം തലമുറയെ തെരുവിലിറക്കി. ബ്രിട്ടീഷ് യുവാക്കൾ തെരുവുകൾ നീളെ വടക്കൻ വിയറ്റ്നാം നേതാവ് ഹോച്ചിമിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിഷേധ റാലികൾ നടത്തി. ഇറ്റലിയിൽ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ ഭീകരവാദം അഴിച്ചുവിട്ടു. 1968 ഫ്രാൻസിലായിരുന്നു ഏറ്റവും വലിയ പൊട്ടിത്തെറി നടന്നത്. പാരീസിൽ പഠിതാക്കൾ സർവകലാശാലകൾ പിടിച്ചെടുക്കുകയും ആഘോഷങ്ങളിൽ സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുകയും ചെയ്തു. കുട്ടികളെ അനുകൂലിച്ചുകൊണ്ട് മറ്റ് ഇടതുപക്ഷ ഗ്രൂപ്പുകൾ മാർച്ചുകൾ സംഘടിപ്പിച്ചപ്പോൾ കാര്യങ്ങൾ വല്ലാതെ വളരാൻ തുടങ്ങി. മാർക്സിസ്റ്റ് വിദ്യാർത്ഥികൾ കാറുകൾ തച്ചുടക്കുകയും കടകളും മറ്റ് സ്ഥാപനങ്ങളെയും തകർക്കുകയും വീഥികൾ കൈയടക്കുകയും ചെയ്തു. 50 ദിവസങ്ങൾക്കകം പാരീസ് ഒരു യുദ്ധക്കളമായി മാറി. ചുവപ്പ് കൊടികൾക്ക് കീഴിൽ മാർച്ച് ചെയ്ത നരഹത്യ അമർച്ച ചെയ്യുവാൻ മാസങ്ങൾ വേണ്ടി വന്നു. 1968 വിദ്യാർത്ഥികളുടെ സംഭവ വികാസങ്ങൾ മൂടുപടമണിഞ്ഞ് മറ്റ് പല രാജ്യങ്ങളിലും അരങ്ങേറി. അതോടൊപ്പം അത് സാമൂഹ്യ സംഘർഷങ്ങൾക്കും ഭീകര നടപടികൾക്കും എന്തിനേറെ ആഭ്യന്തര കലാപങ്ങൾക്കും വഴിവെച്ചു. അക്കാലത്തെ അവരുടേതായ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ പ്രകോപിതരായ യുവാക്കൾ കമ്മ്യൂണിസം പരിഹാരം നിർദ്ദേശിക്കുമെന്ന് പ്രത്യാശിച്ചു. അറുപത്തെട്ടാം തലമുറ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അകപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു: ഒരു പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ചെടുത്ത വിദ്യാഭ്യാസ വ്യവസ്ഥ. ആ യുവാക്കൾക്ക് കമ്മ്യൂണിസ്റ്റുകാരാകുവാൻ വേണ്ടതിനാവശ്യമായ അടിസ്ഥാന തത്വാധിഷ്ഠിത വിഷയങ്ങളിൽ സൂക്ഷ്മവും വിശദവും അത്യാവശ്യവുമായ പരിശീലനം നൽകി. കമ്മ്യൂണിസത്തിന് വേണ്ട പ്രകൃതിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ അടങ്ങിയതെന്ന് കാൾമാർക്സ് പറഞ്ഞ ഡാർവിന്റെ സിദ്ധാന്തം സ്കൂളുകളിൽ തെളിയിക്കപ്പെട്ട ശാസ്ത്രവസ്തുതയാണെന്ന മട്ടിൽ പഠിപ്പിച്ചു. മനുഷ്യർ മൃഗങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണെന്നും സംഘർഷങ്ങളിലൂടെയാണ് അവൻ വികാസം പ്രാപിച്ചതെന്നുമുള്ള ഡാർവിന്റെ ആശയത്തിൽ ആകൃഷ്ടരായ അവർ ഭീകരതയിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങാൻ അധിക സമയം വേണ്ടിവന്നില്ല. നമുക്കിപ്പോൾ ഓർമ്മിക്കാവുന്നത് ചൈനീസ് കമ്മ്യൂണിസത്തിന്റെ വികാസത്തിന് നിലപാടൊരുക്കിയത് ഡാർവിനിസമാണ് എന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാവോയുടെ രക്തം പുരണ്ട ഭരണം ഉയർന്നു വന്നതെന്നുമാണ്. ഈ ചലച്ചിത്രം മുഴുവനും വ്യക്തമാക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു വസ്തുതയാണ്. മനുഷ്യനെ മൃഗങ്ങളുടെ വർഗങ്ങളോട് സമമായി പരിഗണിക്കുകയും അതിന്റെ വികാസത്തിന്റെ അടിസ്ഥാനം പരസ്പരമുള്ള സംഘർഷമാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു ലോകവീക്ഷണത്തിന്റെ ഫലമാണ് കമ്മ്യൂണിസം. സമൂഹത്തിൽ ഈ വീക്ഷണം നിലനിൽക്കുമ്പോൾ അതിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഫലമായി അത് തുടരും. അനുയോജ്യമായ രാഷ്ട്രീയവും സാമൂഹ്യവുമായ ഒരു കാലാവസ്ഥ കണ്ടെത്തിയാൽ കമ്മ്യൂണിസം സ്വയം പുനഃക്രമീകരിക്കുകയും വീണ്ടും രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. സോവിയറ്റ് യൂണിയനിലും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും പിഴുതെറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നമ്മുടെ ജാഗ്രതയെ അതിജീവിച്ച് കടന്നുവരാൻ പാടില്ല എന്നത് വസ്തുതയാണ്. കമ്മ്യൂണിസം ഇപ്പോഴും ലോകത്തിന് ഒരു ഭീഷണിയാണ്. കാരണം ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രം ഇപ്പോഴും സജീവമാണ്. മറ്റൊരർത്ഥത്തിൽ ഡാർവിനിസവും ഭൗതികവാദവും ഇപ്പോഴും സജീവമായി നിൽക്കുന്ന സ്ഥിതിക്ക് കമ്മ്യൂണിസം മനുഷ്യരാശിക്ക് നേർക്കുള്ള ഗുരുതരമായ ഭീഷണിയായി നിലനിൽക്കുക തന്നെ ചെയ്യും. വിഷയം അതായ സ്ഥിതിക്ക് തത്വശാസ്ത്രപരമായ അടിത്തറയെ ഉന്മൂലനം ചെയ്യുന്നതിലാണ് പരിഹാരം അടങ്ങിയിട്ടുള്ളത്. ഡാർവിനിസത്തിനും ഭൗതികവാദ തത്വശാസ്ത്രത്തിനും ഒരർത്ഥത്തിലും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതു കാരണം യാതൊരു വിധത്തിലും അത് സത്യമെന്ന വ്യാജേന സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല. തങ്ങൾ മൃഗങ്ങളല്ലെന്നും ദൈവം തന്ന ധാർമ്മിക മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ ജീവിക്കേണ്ട ബഹുമാന്യരായ സൃഷ്ടികളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ആ സത്യം ഗ്രഹിച്ചാൽ കമ്മ്യൂണിസവും അതുപോലെ മനുഷ്യരാശിക്ക് ദുരന്തങ്ങൾ സമ്മാനിച്ച മറ്റ് തത്വശാസ്ത്രങ്ങളും എല്ലാം അപ്രത്യക്ഷമാവുകയും മനുഷ്യൻ ശാന്തിയോടും സുരക്ഷിതത്വത്തോടും സാഹോദര്യത്തോടും ജീവിക്കുകയും ചെയ്യും.